saw how the Lord shows that the people whom He considers blessed are not the ones whom the world considers
blessed.
And everything we have looked at so far, we find that so completely, not only different from the world, but opposite to the world. All these qualities mentioned here. And that shows us that the whole world is going in a different direction from the way God wants it to go. So, if you want to be a true witness for the Lord in the world, your sense of values must be exactly the opposite of the world. The trouble with a lot of Christians is their sense of values is exactly the same as the values in the world. And holding the same values as the world, they are trying to be a witness to the world. Then it is impossible. Because the world is in darkness. And we are to be like light. And the light is the opposite of darkness. So if my sense of values is not exactly the opposite of the world's sense of values, how can I be a light for the world? If I am seeking for the same things that people in the world are seeking, how can I be a light to the world? That is the biggest failure of Christians. There are so many different denominations with different doctrines. And so we can say our doctrines are different from our people in other religions and worldly people. That is very easy to prove. A Pentecostal can prove that his doctrine is different from the brethren. Baptist can prove that his doctrine is different from the CSI.
But
can we show that our sense of values, the things we live for, are totally different from what the world lives for? That's what Jesus demonstrated. He said, for example, my kingdom is not of this world, so I don't fight. My servants don't fight. And he gave all these values of God's kingdom to be poor in spirit and to mourn, to be gentle and merciful and pure in heart and hungering and thirsting after righteousness, seeking for peace. Where in the world do you find anybody having all these type of qualities?
No,
it's difficult to find a person even with one. And then you read in verse 10 and 11, blessed are those who have been persecuted for the sake of righteousness. Now, in the world, if a person can avoid persecution by doing unrighteousness, that's what they'll do. That means if I can somehow escape out of that difficulty by doing something wrong. That's what the worldly people do. But when a person stands for righteousness and say, no, God has created us to be righteous, then he will be persecuted. He will suffer for the sake of righteousness. He will maybe lose a job because he won't tell a lie. Maybe he will not get a promotion. He may lose in his business. Many things in the world he cannot get because he stands for righteousness. And he's persecuted for that by people who have no sense of righteousness. And Jesus said such a person is blessed. You believe that it is more blessed to stand for righteousness and to suffer than to escape the suffering by doing what is unrighteous. If you tell a lie, you can escape from some situation. Instead of that, you speak the truth. And you say, no, I
have
to escape from that situation. And then the last thing in verse
11.
Blessed are you when men revile you and persecute you and say all kinds of evil against you falsely on account of me.
The
first is a persecution for righteousness. And the second is because we stand up for Jesus Christ. There's a difference between the two. One is because we are upright, and I won't tell a lie, for example. The boss asks me to do something wrong, and I say, I'm sorry, sir, I can't do that. It's
my
conscience. The second one. And that is where I stand up for Jesus Christ and proclaim that I am a disciple of Jesus and stand up for His word. And because of that, on account of me, He says, people say all types of evil against you and falsely and persecute you and revile you. What
does
it say there? Verse 11. When they revile you.
Yeah.
When they revile you and persecute you. What should you do in such a time? He said, rejoice and be glad. For your reward in heaven is great.
Persecuted
the prophets who were before you like that. There was no prophet in the Old Testament who was not persecuted. Everybody was persecuted. A lot of them lost their heads.
The
same way you find in the New Testament, the apostles and prophets were persecuted the most. Not because they were evil,
but
because they were tremendous danger to Satan's kingdom. Satan hated them, persecuted them, reviled them. And they counted it as great joy to be able to suffer all that for Jesus' sake. Now in the world, nobody enjoys suffering. Nobody enjoys when somebody says evil against you. To get an exhortation like this, that when people speak against you, just rejoice and be glad.
It's
so completely contrary to what the world
says.
The world says rejoice and be glad when people speak well of you. When people speak evil of you, then you must be sad. But here it says rejoice. Be glad. When they speak evil of you, when they persecute you, just praise the Lord.
Because
that is a mark that you are going in the right direction. That is an indication. Now remember, we were looking at all these verses in the light of what Jesus finally said. If you hear these words of mine and do them, you will build your house on the rock.
ഈ വചനങ്ങളൊക്കെയും നമ്മൾ പറഞ്ഞതിന്റെ താല്പര്യം അതിന്റെ അടിസ്ഥാനം നിങ്ങൾ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം പണിയുക എന്നുള്ളതിനെയാണ്.
That means to hear these words and do them means that when you are spoken evil of, you must rejoice.
ഈ വചനങ്ങൾ കേട്ട് നമ്മൾ അനുസരിച്ച് പണിയുമ്പോൾ നമ്മളെ കുറിച്ച് ഹിന്ദയായി സംസാരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും.
Jesus taught that the church which he builds is going to be opposed and persecuted by people.
കാരണം യേശു പണിയുന്ന സഭ ലോകമനുഷ്യരാൽ ഉപദ്രവിക്കപ്പെടുകയും പഴിചാരപ്പെടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്.
And it's not going to be popular.
കാരണം അത് അധികം പ്രസിദ്ധിയും ആർജിക്കുകയില്ല.
So whenever we are trying to build something which is pure,
നിർമ്മലമായത് നമ്മൾ പണിയുവാനായിട്ട് തുടങ്ങുമ്പോൾ,
see many of you in your own hometowns, you come out of some other denomination and started building something.
നിങ്ങൾ പലരും നിങ്ങളുടെ സ്ഥലം സ്വദേശങ്ങളിലെ ആ സാധാരണ സഭകളിൽ നിന്ന് വിട്ടുവന്ന് ഒരു ദൈവത്തിലായിട്ട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ്.
You're not saying that all the people in your group are all unbelievers.
നിങ്ങൾ ആരും പറയുന്നില്ല നിങ്ങളുടെ പഴയ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസികളാണെന്ന്.
If you left some Buddhist or Hindu group, then we can understand.
നിങ്ങൾ ബുദ്ധമതമോ ഹിന്ദുവിസമോ വിട്ട് വന്നിരുന്നാൽ നിങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു.
You didn't even come out of nominal Christianity.
നിങ്ങൾ സാധാരണ ക്രിസ്തീയ സ്വഭാവം നിന്നുമല്ല വന്നത്.
Any of you come out of groups where there are believers.
നിങ്ങൾ പലരും കടന്നു വന്നത് വിശ്വാസികളായിരുന്ന ആ വിഭാഗങ്ങളിൽ.
Yet you come out. Why?
എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു വന്നത്?
Because you wanted a simple pure testimony of Christ.
കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു ലളിതവും നിർമ്മലവുമായ ഒരു സാക്ഷ്യം യേശുവിനായി.
You found there that even though they called themselves believers, there was so much of corruption, so many things that were wrong.
അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ ആയിരുന്ന വിഭാഗത്തിന്റെ ആ തിന്മയും ആ കുഴപ്പങ്ങളും നിങ്ങൾ കണ്ടതുകൊണ്ടാണ്.
And what did you expect when you start trying to build something new?
നിങ്ങൾ അങ്ങനെ പുതിയതായിട്ട് പണിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്?
Did you expect to be popular?
നിങ്ങൾക്ക് പ്രസിദ്ധനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു?
No. Did you expect to be popular?
നിങ്ങൾ പ്രസിദ്ധനാകുമോ നിങ്ങൾ ചിന്തിക്കുന്നു?
ചിന്തിച്ചോ? No.
ഒരിക്കലും.
That's not what Jesus said would happen.
അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശു പറഞ്ഞത്.
No, no, no. That's not what would happen.
അത് ഒരിക്കലും സംഭവിക്കുകയില്ല.
Jesus said that if you stand for him, you will be opposed.
യേശു പറഞ്ഞു നിങ്ങൾ അവരായിട്ട് നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഉപദ്രവം സഹിക്കുകയും വിപരീതമായിട്ട്.
So when we seek to follow the Lord,
നമ്മൾ യേശുവിനെ പിൻപറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ,
we are going to be reviled, verse 11, persecuted, and all kinds of evils spoken against us.
പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യും.
False stories people will spread about you.
കള്ള കഥകൾ നമ്മളെ കുറിച്ച് പറയും.
They will revile you.
അവരെ പ്രസംഗിക്കും, ഉപദ്രവിക്കും.
Say all kinds of evil against you falsely.
എല്ലാ തിന്മയും കളവായിട്ട് നിങ്ങളോട് കുറിച്ച് പറയും.
What do you do in such a case?
ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും?
What was your desire? Your desire was just to come out and be a pure testimony for the Lord. You were not fighting with anybody.
നിങ്ങളുടെ ഹൃദയത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു ആ ഭാഗത്തു നിന്ന് പുറത്തു വന്ന് ദൈവത്തിലായിട്ട് നിർമ്മല സാക്ഷ്യം ഉണ്ടാകുക നിങ്ങൾ ആരുമായിട്ട്.
Because you came out like that.
നിങ്ങൾ അങ്ങനെ പുറത്തു വന്നതുകൊണ്ട്.
The devil hates you.
സാത്താൻ നിങ്ങളെ എതിർക്കുന്നു.
He does all types of things to trouble you.
എല്ലാ തരത്തിലുള്ള പ്ലാൻ ചെയ്ത് നിങ്ങളെ
ഉപദ്രവിക്കും.
അപ്പോൾ സന്തോഷിപ്പീൻ, സന്തോഷം ഉല്ലസിപ്പീൻ.
Because your reward in heaven is great.
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു.
Because that's how they persecuted the prophets.
അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അവർ പഴയ പ്രവാചകന്മാരെയും ഉപദ്രവിച്ചത്.
Luke chapter 6 we read.
ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു.
Similar words.
സാമ്യമുള്ള വാചനം.
Verse 22
and 23. മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടുക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷത്തുള്ളിൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു വരും.
When men hate you,
മനുഷ്യർ നിങ്ങളെ വെറുക്കുമ്പോൾ,
and ostracize you,
അവർ നിങ്ങളെ ഭ്രഷ്ടരാക്കി കഴിയുമ്പോൾ,
heap insults on you,
അവർ നിങ്ങളെ നിന്ദിക്കുമ്പോൾ,
and spurn your name as evil,
നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളും.
Because you want to follow Jesus,
നിങ്ങൾ യേശുവിനെ പിൻപറ്റാൻ ശ്രമിക്കുന്നു.
Be glad in that day,
ആ ദിനത്തിൽ സന്തോഷിച്ചുല്ലസിപ്പീൻ.
Leap for joy,
സന്തോഷിച്ചുള്ളുവിൻ.
Because your reward is great in heaven.
സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുന്നു.
Because that's exactly how the fathers treated the prophets.
ആ നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്.
But verse 26. Woe to you when all men speak well of you for in the same way their fathers used to treat the false prophets.
സകല മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾ അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ.
The fathers praised the false prophets because they always said what was good.
അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരുടെ എപ്പോഴും പുകഴ്ത്തിപ്പെട്ട കാരണം അവർ തിന്മ ചെയ്തുകൊണ്ട്
And so if we find ourselves in a situation where everybody is praising us,
നമ്മൊരു സാഹചര്യത്തിൽ എല്ലാവരും നമ്മളെ പുകഴ്ത്തി പറയുന്ന
we know we are going in the wrong direction.
അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ വിപരീതമായിട്ടുള്ള
കാര്യം. Single prophet in the Old Testament was spoken well of.
ഒരു പഴയ നിയമത്തിൽ ഒരു പ്രവാചകനെ കുറിച്ച് പോലും നന്മ
സംസാരിക്കുന്നുണ്ടാവുകയും
ശ്രമിക്കുകയും ചെയ്തു.
Tries to crush that testimony. And one way he does it is by telling all types of false stories. And when he tries to persecute them, get people to hate them,
then
some people will get discouraged.
ചില മനുഷ്യർ വളരെ
why should I join this group and get all this?
എന്തിനാണ് ഞാൻ ഈ കൂട്ടത്തിൽ ചേർന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കണം?
They slowly go back.
അവർക്ക് തിരികെ പിന്മാറ്റത്തിലേക്ക് മാറിപ്പോകും.
That is the time they are being tested.
അതാണ് അവരുടെ ശോധനാ സമയം.
Then they would rather go back and build on that house which is going to collapse one day.
അവർ ആ മണലിൽ പണിത ഇളകുന്ന തകർന്നടിയുന്ന ഭവനമാണ് പണിയുന്നത്.
Isn't it better to face a little opposition, persecution, finally build a house that will remain forever?
പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ഇളകാത്ത ഒരു ഭവനം പണിയുകയാണോ നല്ലത്?
I'm not saying that we should go and look for trouble.
ഞാൻ ഒരിക്കലും നിങ്ങളെ പോയി പ്രശ്നങ്ങൾ വിളിച്ചു വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഉത്സാഹിപ്പിക്കുന്നില്ല.
It'll come by itself.
അത് തനിയെ വന്നുകൊള്ളൂ.
We don't go looking for trouble.
നമ്മൾ ഉപദ്രവങ്ങൾ അന്വേഷിച്ച് പോകാറ്.
But when we stand for the Lord, there will be opposition and persecution.
നാം നമ്മുടെ ദൈവത്തിനായിട്ട് നിൽക്കുമ്പോൾ ഉപദ്രവങ്ങളും സമ്മർദ്ദങ്ങളും ഏറി വരും.
In fact, in the early days, they would even kill them. Still, the fathers and the wives would become widows and children fatherless.
ആരംഭദേശങ്ങളിലെ അവരുടെ വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ കൊല്ലുകയും അങ്ങനെ അവരുടെ സഹോദരന്മാർ വിധവകളാകുകയും അവരുടെ കുഞ്ഞുങ്ങളും പിതാവില്ലാതിരിക്കുന്നതും കാണുന്നുണ്ട്.
So, we find that what we are experiencing today is only words, mostly.
നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. അത് വെച്ച് നോക്കുമ്പോൾ
ഓൺലി വേർഡ്സ്,
വെറും വചനങ്ങൾ മാത്രം.
Whereas in the olden days they were killed.
പഴയ ആദ്യകാലത്ത് അവരവരെ അക്ഷരാർത്ഥമായി കൊല്ലുകയായിരുന്നു.
I want you to see that these are the people whom Jesus said were blessed.
അത് ഒരു കാര്യം കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഭാഗ്യവാന്മാർ യേശു പറഞ്ഞത്.
How many of us can honestly say that we really consider ourselves blessed because we are persecuted for Jesus' sake?
യേശുവിന്റെ നാമത്തിനായി നമ്മൾ ഉപദ്രവം സഹിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ?
So you know, when we go through this list of things in Matthew chapter
5,
we find everything there is the exact opposite of what the world values. If you want to know what it is to build on sand, just go to the opposite of all these values mentioned in Matthew 5 verse 3 to 11. That's sand.
അതാണ് മണ്ണിൽ മേലുള്ള പണി.
What's it to build on rock?
എന്നാൽ പാറമേലുള്ള പണി എന്താണ്?
These values mentioned here.
3 മുതൽ 11 പറഞ്ഞ വാചനം.
These values.
ഈ ഇവിടെ ഉള്ള
these are your values, then your house is built on sand, on rock.
ഇതാണ് നിങ്ങൾ വിലമതിക്കുന്ന ജീവിതത്തിൽ നിങ്ങളുടെ അടിസ്ഥാനം പാറമേലാണ്. ഇതാണ് പാറ.
The opposite of this is all sand.
ഇതിന്റെ നേരെ എതിരായിട്ടുള്ളത് വെറും മണലാണ്.
And each of us knows which we value.
നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ഇതിലേതാണ് വിലമതിക്കുന്നത്.
എവറി നൗ ആൻഡ് ദെൻ ഇറ്റ്സ് ഗുഡ് ഫോർ അസ് ടു ഗോ ടു ദീസ് വേഴ്സസ് ആൻഡ് ചെക്ക് അവർ ലൈഫ്.
ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വചനത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ നല്ലതാണ്.
ആൻഡ് ടു സീ വെദർ അവർ സെൻസ് ഓഫ് വാല്യൂസ് ഇസ് ദ സെയിം ആസ് ദ വാല്യൂസ് ഓഫ് ഗോഡ്സ് കിംഗ്ഡം.
ദൈവത്തിന്റെ രാജ്യത്തിലെ ദൈവം വിലമതിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലമതിക്കുന്നത് എന്നുള്ളത്.
ഡു വി വാല്യൂ ബീയിങ് പൂർ ഇൻ സ്പിരിറ്റ്?
നമ്മുടെ ആത്മാവിൽ ദരിദ്രരായി
ഡു വി വാല്യൂ മോർണിംഗ് ഫോർ അവർ സിൻ?
ആ ദുഃഖിക്കുന്ന ആ ഞരങ്ങുന്ന അവസ്ഥ നമുക്കുണ്ടോ?
ഡു വി വാല്യൂ ബീയിങ് ജെന്റിൽ ആൻഡ് നോട്ട് ഫൈറ്റിംഗ് വിത്ത് പീപ്പിൾ?
മറ്റുള്ളവരോട് വഴക്കടിക്കാതെ സൗമ്യരായിരിക്കുന്നത് നമ്മൾ
ഹങ്കറിംഗ് ആൻഡ് തേർസ്റ്റിംഗ് ആഫ്റ്റർ റൈച്ചസ്നെസ്?
നീതിയായിട്ട് നമ്മൾ വിചിന്താഹിക്കുന്നുണ്ടോ?
ഡു വി വാല്യൂ ഫോർഗിവിംഗ് അദേഴ്സ്?
മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നിങ്ങൾ വിലമതിക്കുന്നുണ്ടോ?
വാല്യൂ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്?
ഹൃദയത്തിന്റെ ശുദ്ധി നിങ്ങൾ വിലമതിക്കുന്നുണ്ടോ? സമാധാനം നമ്മൾ അന്വേഷിക്കുന്നു.
Being willing to be persecuted for righteousness sake.
ആ നീതിക്കായിട്ട് ഉപദ്രവം സഹിക്കാൻ തയ്യാറാണോ?
And to be rejected for the sake of Jesus Christ.
യേശുവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങളെ തള്ളിക്കളയുന്നതിന്റെ ആ അവസ്ഥയിൽ നിൽക്കാൻ.
Those are the attitudes. 9 attitudes which Jesus mentioned.
ഈ 9 കാര്യങ്ങളാണ് യേശു കൊടുത്ത കാര്യങ്ങൾ.
These attitudes are what enable a man to begin building his house on rock.
ഈ ഒൻപത് കാര്യങ്ങളാണ് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുവാൻ ഒരു ഭവനം പണിയാനായിട്ട് ഒരാളെ സഹായിക്കും.
So if you want to build a church,
സഭ
പണിയാൻ, you want to be a part of a true church,
സത്യസഭയുടെ ഭാഗമാകാൻ,
always you must have these attitudes.
ഈ ഒൻപത് കാര്യങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ
ജീവിതത്തിൽ, not just something we begin with.
ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുടങ്ങുക,
all through life to have these attitudes.
ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും.
Say, Lord, may look as if I lose everything, but I want to follow these attitudes.
സ്വാമിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായാലും ഞാൻ ഈ കാര്യങ്ങൾ,
I want to live for the things that are eternal.
നിത്യം നിലനിൽക്കുന്ന കാര്യങ്ങൾക്കായിട്ട് ഞാൻ
ജീവിക്കാം.
ദൈവിഷികമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല കർത്താവേ.
You know, the New Testament speaks a lot about suffering.
പുതിയ നിയമത്തിൽ പല ഇടങ്ങളിലും ആ കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്.
When you turn to Isaiah 53,
യെശയ്യാ പ്രവചനം 53-ലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ,
Isaiah was prophesying about the Messiah who was going to come.
പ്രവചിക്കുന്നത്
people expected the Messiah to come and deliver the Israelites from the Roman Empire.
ആൾക്കാർ വിചാരിച്ചുറച്ചിരുന്നത് മെസ്സിഹ വന്നിട്ട് റോമ അധീനതയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുമെന്നാണ്.
But when Isaiah began to talk about the Messiah,
യെശയ്യാവ് മെസ്സിഹയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ,
he says in verse 2 middle, he has no stately form or majesty that we should look upon him, nor appearance that we should be attracted to.
അവന്റെ രൂപഗുണം 53:2 അവസാന ഭാഗത്തായിട്ട് ഇങ്ങനെ വായിക്കുന്ന, രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല.
Despised and forsaken by men,
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു ത്യജിക്കപ്പെട്ടു.
Man of sorrows,
വ്യസനപാത്രമായും രോഗശീലിച്ചവനായി.
And when people attacked him, it says in verse 7, he was afflicted, he did not open his mouth.
തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നു, അവൻ പീഡിപ്പിക്കപ്പെട്ടു.
And like a lamb led to the slaughter, he became silent.
കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു.
That doesn't look like a powerful conqueror.
അതെ, ഒരിക്കലും ഒരു ജയാളിയായിട്ടുള്ള ശക്തിയായി ജയാളിയുടെ ലക്ഷണം കാണുന്നില്ല.
Man of sorrows,
വേദനകളെ ശീലിച്ചവൻ.
Rejected by the people,
മനുഷ്യർ നിന്ദിക്കപ്പെട്ടവൻ.
Stricken and he doesn't fight back.
അവന്റെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അവൻ
Lord himself, verse 10, was pleased to crush him.
എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി.
And he did not get justice in the court.
അവന്റെ ആ കോടതിയിൽ അവന് നീതി ലഭിക്കുന്നില്ല.
And Isaiah said, this is the Messiah.
പറയുന്നു, ഇതാണ് മെസ്സിഹ.
And they couldn't believe it.
അവർക്കത് വിശ്വസിക്കാൻ സാധ്യമായില്ല.
So Isaiah says in verse 1, who has believed this message of ours?
അതുകൊണ്ടാണ് 51-ാം വാക്യം അധ്യായം 1-ലെ യെശയ്യാവ് പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു?
They could not understand that this is the Messiah, this is the way of God.
ഇതാണ് ദൈവത്തിന്റെ വഴി, ഇതാണ് മെസ്സിഹ എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധ്യമായില്ല.
ഇപ്പോൾ, in those days they hadn't seen Jesus.
അന്നത്തെ ആ കാലത്തിൽ അവർ യേശുവിനെ കണ്ടിട്ടില്ലായിരുന്നു.
Now Jesus has come and walked this way.
ഇന്ന് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന ഈ കടന്നുപോയി.
We can ask how many Christians believe that that is the way a Christian has to walk also today.
എങ്കിൽ പോലും ഇന്ന് ഇതാണ് യേശുവിന്റെ വഴി എന്ന് വിശ്വസിക്കുന്ന എത്ര ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ.
That a Christian must be one who walks in the footsteps of Jesus.
ക്രിസ്ത്യാനി എന്നാൽ യേശുവിന്റെ പാദത്തിലൂടെ നടക്കുന്നവരാണ്.
A way of suffering,
ഉപദ്രവത്തിന്റെ പാതയിൽ,
misunderstanding by other people,
മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും,
they don't understand,
avaru ningale manasilakkunnillatha avasthayil koodi,
and rejection,
ninnikkappetta avastha,
being persecuted by others,
mattullavara udravikkappetta,
the Lord allows us to be crushed by others,
mattullavara thagarkkappadvaanayittu pidavu nammale elpichu kodukkunnu,
we follow in the footsteps of Jesus.
Yeshuvinte paadam nadakkumbol idu sambhavikkum.
People think, many people preach these days that if you are trusting in God you'll be healthy and you'll be wealthy.
Ella aakkar ippol prasangikkunnu ee yeshuvine vishwasichal nee ആരോഗ്യവാനായിരിക്കും, നീ ധനവാനായിരിക്കും
എന്നൊക്കെയാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗിച്ചാൽ ആരും വിശ്വസിക്കില്ല.
So we have to say today also, who has believed our message?
ഇപ്പോഴും നമുക്ക് പറയണം, ആർ ഞങ്ങൾ കേൾക്കുന്നതിനെ വിശ്വസിക്കും.
Everybody is talking about being healthy and wealthy.
എല്ലാവരും ആരോഗ്യവാനും ധനവാനുമാരും ആകാനായിട്ട് പ്രസംഗിക്കുമ്പോൾ,
but to follow Jesus in this way of suffering,
ഈ കഷ്ടത്തിന്റെ മാർഗത്തിലൂടെ യേശുവിനെ പിൻപറ്റുക എന്നുള്ളത്,
that is the way God has called all of us to go.
ഈ മാർഗത്തിലൂടെ കടന്നു പോകാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്.
Never never think, my dear brothers and sisters, that God has called us to an easy path in this world.
വളരെ വളരെ എളുപ്പമായ ഒരു മാർഗത്തിലൂടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയുമില്ല.
He's called us into a way of suffering and misunderstanding.
തെറ്റിദ്ധാരണയുടെയും കഷ്ടപ്പാടിന്റെയും മാർഗത്തിലൂടെ കടന്നുപോകാനാണ് വിളിച്ചിരിക്കുന്നത് നമ്മളെ.
It is only like that that he can make our life strong.
ആ ഒരു മാർഗത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ദൃഢതയാക്കാനും അവന് സാധിക്കൂ.
We read in 1 Peter,
ഒന്ന് പത്രോസിൽ നമ്മൾ വായിക്കുന്നു,
in chapter 4. It says in verse 10, after you have suffered for a little while, the God of all grace who called you to his eternal glory in Christ will himself perfect, confirm, strengthen, and establish you.
See, what is
God going to do for us? He's going to perfect, confirm, strengthen, and establish us. After we have suffered for a little while, then God will perfect us and establish
us.
So, when you are faced with a choice, and you say, if you compromise, then you won't have to suffer.
If
you stand for the truth, you'll suffer. And you choose the way of compromise.
Yeah.
Then God cannot establish us. He cannot confirm us and strengthen us. I believe that many, many times in the lives of believers, we are faced with this choice. Will you choose suffering if that's the only way to stand for
righteousness?
Not suffering, you know, like the sannyasi who rolls on the ground unnecessarily. I'm not talking about making ourselves suffer.
The
old Roman Catholic monks used to whip themselves to try and become holy. You can't become holy like that. I'm talking about suffering that you don't choose, but which comes when you stand for righteousness. You suffer, your family suffers. Many of us have not experienced that so far. Even when we hear it, it's like a strange thing. We've never experienced it. But I want to say to you, that if you are faithful to the Lord in everything, you will definitely experience some type of persecution or suffering from somebody.
But
that's the only way you'll be established. See this verse in 2 Timothy
3,
verse 12. It's an amazing verse. It says, every single person who desires to live a godly life in Christ Jesus will be persecuted. Here it says every person who wants to live will be persecuted. Every single person who wants to live in godly in Christ Jesus will be persecuted. So there's no one who's going to escape. If we want to live godly in Christ Jesus, since here you'll be persecuted. But if you avoid that way,
you
come to that point and you compromise, then you won't be persecuted. In your office, in your place of work, what a lot of money people can make if they just compromise on conviction and build a house on sand. But if we are upright and don't compromise, life becomes difficult. See, for example, through the years in our churches, we have taught that no worker will be paid. Nobody is paid. Yeah, you trust the Lord to take care of you.
സംരക്ഷിക്കുമെന്ന് നീ
വിശ്വസിക്കുക.
സ്വന്തമായി കൈകൊണ്ട്
അധ്വാനിച്ചിട്ട് സാലറി
ഒരു സഭകളിലും നമ്മൾ ആർക്കും തന്നെ ഒരു സഹോദരന്മാർക്കും ഒരു മാസശമ്പളം കൊടുക്കുന്നില്ല.
That has protected us from so many dangers. Because if people come to join us, they know that there is no material profit here. Only those who are really interested in living a godly life will come. And that protects us from a whole lot of other people like you see in other groups that have come just to get a job.
I've
had pastors who come to my house and say, can I... You know one thing, we don't pay anybody here.
You'll
have to give up your title of pastor
and be
an ordinary brother. So then they say, okay, just pray, I'll go. Yeah, I pray and they go and I never see them again. You see, that's protected us from so many people because I don't know who's sincere and who's not
sincere.
I'm not saying that all pastors are insincere. I think there are some sincere people among them. But there are so many insincere people that it's such a mixture. I cannot sort out.
But
if you point out the way of the cross, then you know who really wants to follow the Lord. Point out the way of Isaiah 53. Keep quiet when you're accused. And that is not an easy way to go. See, we read in Matthew 16 that for the first time Jesus told his disciples about building the church. Matthew 16. He said, upon this rock, verse 18, I'll build my church. You know that the Lord is interested in building His church. There's a lot of difference between 10 good holy people in a town and a church in that town.
A lot of difference.
See, it's like if you have a whole lot of bricks on the road.
Very
good quality bricks. But it's not a house. But you put all those bricks together like this, it becomes a house.
So,
once upon a time, these were say 5,000 bricks. And it was not a house. So there's a lot of difference between 10 believers and the church. Just like there's a lot of difference between 5,000 bricks and the 5,000 bricks put into walls and a roof and made into a house. A lot of
difference.
So, it's not, our churches must not be just a meeting where 10 good people come together. That's just a pile of bricks. But, what has happened to all these bricks in a wall? All joined together, this side, that side, the other side, they're all one. And that is the church where every brother is related to the other one
and
connected. That is the church Jesus said, I'm building. And immediately he said, the gates of hell will not be able to overpower it. Satan's going to attack that church. Satan's going to attack any group that is trying to build a church anywhere in the world. Because he doesn't want that. He doesn't mind if you live just a good godly life by yourself. But the moment you start building the church as the body of Christ where people are becoming one with each other, Satan's going to attack.
Definitely.
And how are we going to overcome? Now I want you to see a connection here between the first time Jesus spoke about the church and the first time he told them about going to the cross.
ദൈവത്തിന്റെ സഭയെ പണിയുന്നതിനെ കുറിച്ച് പറയുന്നത് ആദ്യമായിട്ട്
സഭയെ
കുറിച്ച് ആദ്യമായിട്ട്
ഇരുപത്തിയൊന്നാം
വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അന്ന് മുതൽ യേശുദാൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രജ്ഞർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ
അപ്പോൾ
പത്രോസ് പറയുന്നു, കർത്താവേ എനിക്ക് ഇങ്ങനെ സംഭവിക്കരുത്.
See that voice which says, don't suffer. Take it easy. We think, oh, that's a good brother trying to comfort me.
But
Jesus immediately identified it as the voice of Satan. The voice that tells you, no, don't take up the cross, don't die to yourself, take an easy way through life. That's always the voice of the devil. And that's why you go to all the denominations in Christianity, you hardly hear a message on taking up the cross. I want you to see here the connection between building the church and taking up the cross.
ദൈവത്തിന്റെ സഭ പണിയുന്നതും ക്രൂശിന്റെ എടുത്തു ക്രൂശിന്റെ മാർഗത്തെ കുറിച്ച് നമ്മുടെ ബന്ധം ഇവിടെ
കാണിക്കുവാനായിട്ട്
നിങ്ങളെ സ്ഥല സഭകളിലെ ദൈവത്തിന്റെ സഭ
പണിയാനാണോ
ഇവിടെയാണ് ആ നിയമം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
യു കാനോട്ട് ബിൽഡ് ദി ചർച്ച് അൺലെസ് യു ഗാദർ ടുഗദർ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ടേക്ക് അപ്പ് ദി ക്രോസ് എവരി ഡേ.
എല്ലാവരും ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കാൻ താല്പര്യമില്ലാത്തവരെ
ദൈവത്തിന്റെ സഭ പണി. ഐ വാണ്ട് ടു ഡൈ ടു മൈസെൽഫ്.
കർത്താവേ ഞാൻ മരിക്കാൻ
ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഡൈ. ഐ ഡോണ്ട് വാണ്ട് മൈ റൈറ്റ്സ് ഓർ റെപ്യൂട്ടേഷൻ. ഐ വാണ്ട് ടു ഡൈ ടു ഓൾ ദാറ്റ്.
എന്റെ അവകാശത്തിനോ എന്റെ പ്രസിദ്ധിക്കോ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു, മരിക്കാൻ
ആഗ്രഹിക്കുന്നു.
മാർഗത്തിലൂടെ കടന്നു പോകുന്നവർ മാത്രമേ ദൈവത്തിന്റെ സഭ
പണിയുള്ളൂ.
മാർഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ
ഒന്നായിത്തീരും.
എങ്ങനെ നമുക്ക്
ഒന്നായിത്തീരുവാൻ സാധിക്കും?
പരസ്പരം നമ്മുടെ സ്വയത്തിൽ നമ്മൾ മരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രം.
അപ്പോൾ
എന്ത് സംഭവിക്കും?
മാത്യു 18
സുവിശേഷം 18
There also Jesus speaks about the church for the second time. He talks about telling it to the church in verse
17.
And then in verse 18 it says, this church, whatever you bind on earth will be bound in heaven. So that means the church has got an authority. Some activity of Satan, we bind it.
സാത്താന്റെ ചില പദ്ധതികൾ നമുക്ക് ബന്ധിക്കാൻ സാധിക്കും.
That means Satan is doing something on the earth.
കാരണം അത് സാത്താൻ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
We bind it.
നമ്മൾ അതിനെ ബന്ധിക്കുന്നു.
That is bound in heaven.
അത് സ്വർഗ്ഗത്തിൽ.
Not in the heaven where God is dwelling.
അത് ദൈവം ഇരിക്കുന്ന മൂന്നാം
സ്വർഗ്ഗത്തിൽ. Bible says below that there is a heavenly where Satan lives.
ആ സാത്താൻ ജീവിക്കുന്ന രണ്ടാം സ്വർഗ്ഗത്തിലെ
there it is bound.
അവിടെ അത് കെട്ടപ്പെട്ടു.
He cannot do that thing.
അവൻ ആ പ്രദേശത്ത് ചെയ്യുവാൻ സാധ്യമല്ല.
And then he says how it can be done. Who can do this binding?
ആർക്കാണ് ചെയ്യുവാൻ സാധ്യമാകുന്നത്?
If two of you, verse 19, agree on earth about anything, it will be done.
നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത്
കാര്യം, one person can't do it.
ഒരു മനുഷ്യന് അത് ചെയ്യുവാൻ സാധ്യമല്ല.
One person can cast out a demon and Jesus will get out.
ഒരു വ്യക്തിക്ക് യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കാൻ സാധിക്കും.
This is not talking about that.
അതെ, ഇവിടെ സംസാരിക്കുന്നത്
He is talking about something only two people can do.
ഒരു രണ്ട് പേർക്ക് മാത്രം ജീവൻ കാണിക്കാൻ
സാധിക്കും. There is an activity of Satan going on.
അവിടെ സാത്താന്റെ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ,
in a church, in a family, in a locality,
ഒരു ദേശത്തോ,
how to stop that?
എങ്ങനെ അതിനെ നമുക്ക് നിർത്തുവാൻ?
There is some confusion Satan has brought into your home.
നിങ്ങളുടെ ഭവനത്തിൽ സാത്താൻ ഒരു കുഴച്ചിൽ
കൊണ്ടുവരും.
നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ,
or series of sicknesses,
or
a curse that has come upon a family through Satan or black magic or something like that.
ആ ചിലപ്പോൾ മന്ത്രവാദത്താലോ സാത്താനാലോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം വന്നിരിക്കുന്നു.
In Jesus' name, we have to break it.
യേശുവിന്റെ നാമത്തിൽ നമ്മൾ ബന്ധിക്കണം.
Restrain Satan's power.
സാത്താന്റെ എല്ലാ ശക്തികളെയും നമ്മൾ ബന്ധിക്കണം.
Two people have to agree. The most important thing is not the number of people. Two is enough. You don't need
200.
Two. But those two must be one. Two people who are one are more powerful against the devil than 2,000 people who are not one. Now, 2,000 people here pray. Christians are thinking, oh boy, God will definitely answer that prayer. Satan is definitely bound.
No,
it's not like that. I was once in an all-night prayer meeting. They asked me to speak there. So I told them prayer is like speaking to God on a telephone. I said, I'll tell you the first law of speaking on a telephone. What is that? Oh, you dial, then make sure the other person is listening. He has come on the line. If he doesn't come on the line, don't speak. Before you pray, make sure God is listening.
If
you're not sure whether He's listening, you know, many times God doesn't listen. Psalm 66:18 says, if you have got any sin in your heart, God will not hear you. He will not hear. If you got a grudge against somebody, you haven't forgiven someone, he won't hear. Husband and wife have a quarrel. What will happen? What does the Bible say? Yeah, but if you don't settle it, what happens? You give place to the devil. I want you to see 1 Peter 3:7. If you don't, husbands, don't live in an understanding way with your wife. So if you don't live in an understanding way with your wife, what will happen? Your prayers will be hindered. I mean, you pray, it just hits the roof and comes down.
You're
not one. Then what's your praying? What is the use of that prayer? Many prayers are a waste of time. If two of you agree, there is tremendous power. If a husband and wife agree, if two brothers in a church agree, tremendous power. Why? Because, Matthew 18:20. Where two such people are gathered in my name, I am in their midst. Now many people take that verse. All Christian meetings, they say, two or three are gathered, Lord, you are here in the midst. But see the context. It's not just any two or three people. It's not just any two or three. Not any.
No.
It is two or three people who are united. Not just any two or three people. But those who are united. You know, there's a lot of difference between two people who are united and 200 people who are not. So, if I regard iniquity in my heart, the Lord will not hear me. And if I'm not united with somebody, I cannot have that authority in prayer either. So there are two things very important in prayer. One, our heart must be pure. And I must be united with my brother. Or with my wife. Then there is tremendous power. So what will the devil try? The devil knows it.
അവിടെ സാത്താൻ്റെ
ശ്രമിക്കുന്നത് മേക്ക് യുവർ ഹാർട്ട് ഇംപ്യൂർ,
അവൻ നിന്റെ ഹൃദയത്തെ മലിനപ്പെടുത്തും.
ഓർ ഹി വിൽ ഡിസ്ട്രോയ് യുവർ യൂണിറ്റി,
അല്ലെങ്കിൽ നിന്റെ ഐക്യത്തെ.
ഹി സക്സീഡ്സ് ഇൻ വൺ ഓഫ് ദീസ് ടു തിങ്സ്, ഹി നോസ് യുവർ പ്രയർ ഈസ് യൂസ്ലെസ്.
ഈ രണ്ട് കാര്യത്തിൽ ഏതിലേലും അവൻ ഒന്ന് വിജയിച്ചാൽ അവൻ അറിയാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലങ്ങൾ.
സോ ഹി വാണ്ട്സ് ടു മേക്ക് എ ചർച്ച് യൂസ്ലെസ്, വാട്ട് വിൽ ഹി ഡു?
ഒരു സഭയെ ശൂന്യമാക്കണമെങ്കിൽ പ്രയോജനമാക്കണം, അവൻ എന്താണ് ചെയ്യുന്നത്?
Either bring impurity into the hearts of people,
avane ondugil janangalude hrudayathile
vishwasathile
ashuddhi kondu varu
this unit
allengil tammil iyojipu kondu,
then he knows that they have no power over him.
Appo avanariya avarku avade shakti
illa, and shout and sing and say Holy Spirit is there,
avarku kayyadikkam dance cheyyam parishuddhaatma avadu unde ennu parayum,
but he is not there,
ennal avan avade illa.
The devil has got power,
avade saathanaana shakti.
So wherever you are building a church,
ningal evide sabha panadalu,
preserve purity of heart,
ഹൃദയത്തിന്റെ ശുദ്ധി നിലനിർത്തുക.
Preserve unity,
ഐക്യം.
Then Satan cannot come into that church.
ആ സഭയിലേക്ക് സാത്താൻ,
you're building a home,
നിങ്ങളൊരു ഭവനം പണിയുന്നു,
be pure husband and wife,
ഭാര്യയും ഭർത്താവും
be
വിശുദ്ധ,
unite husband and wife,
ഒന്നിച്ച് ഐക്യമെന്നുള്ള ഭാര്യ ഭർത്താവ്,
will have no power in that home.
ആ ഭവനത്തിന് മേൽ സാത്താൻ യാതൊരു അവകാശം ഉണ്ടാകില്ല.
Don't let the devil blind us to these facts.
സത്യങ്ങൾക്ക് നേരെ നമ്മുടെ കണ്ണുകളെ സാത്താൻ കുരുടാക്കുവാൻ നമ്മൾ അനുവദിക്കരുത്.
And that's why,
അതുകൊണ്ട്
I have always said to people this verse that we just quoted, Ephesians 4.
നാലാം അധ്യായത്തിലുള്ള ഈ വചനം ഞാൻ എല്ലായ്പ്പോഴും സഹോദരന്മാരെ ഉത്സാഹിപ്പിക്കും.
Verse 26, don't let the sun go down on your wrath.
26-ൽ നമ്മൾ വായിക്കുന്നു, കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്.
In those days they didn't have electricity.
കാലത്തെ അവർക്ക് അവിടെ
ഇല്ലായിരുന്നു.
അവരുടെ ദിവസം ആരംഭിച്ചത് സൂര്യൻ ഉദിക്കുകയും ആ ദിവസം അവസാനിക്കുന്ന സൂര്യൻ അസ്തമിക്കുകയും
ചെയ്യപ്പെടാനാണ്
ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ ചണ്ടയും
അവസാനിക്കും.
എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഞാൻ
പറയും,
നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായിട്ട്
make sure your heart is absolutely clear with the other person.
ആ നിങ്ങളുടെ പങ്കാളിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്.
Every brother in the church, every sister,
സഹോദരി സഹോദരന്മാർ തങ്ങളിലും അങ്ങനെ തന്നെ.
Make sure your heart got nothing when you go to bed at night.
നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഹൃദയം നിർമ്മലവും മറ്റുള്ളവർക്കോട്ട് നിരപ്പായിരിക്കണം.
If you don't do that,
നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ,
verse 27, you'll give the devil an opportunity in your home or in your church.
നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ സഭയിലോ പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കുകയാണ്.
So this is what it means.
അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ സഭ
പണിയുന്നതിനെക്കുറിച്ച്
അതിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും പരസ്പരം
ഞാനും
ഈ സഹോദരനുമായിട്ട് ഒന്ന് ചായ തീരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ മരിക്കണം, ആ സഹോദരന് ചില കാര്യങ്ങൾ
മരിക്കണം.
സഹോദരൻ എന്റെ വഴിയും അവന്റെ വഴിയും എനിക്ക് എന്റെ വഴിയുമാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ സാധ്യമല്ല.
ഞങ്ങളുടെ
രണ്ടുപേരുടെയും ഇവിടെ നിന്നുകൊണ്ട് സാത്താൻ ഉല്ലസിച്ചാർക്കും.
So let's seek to satisfy God's heart.
ദൈവത്തിന്റെ ഹൃദയത്തെ സന്തുഷ്ടപ്പെടുത്തുവാനായിട്ട്.
Lord, you've called us to build the church, we want to build it.
കർത്താവേ, ഞങ്ങളെ സഭയോടായിട്ട് വിളിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിൽ.
You called us not to gather 10 holy people but to build a body.
പത്ത് വിശുദ്ധരെ ചേർപ്പാനല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, എന്നാൽ ശരീരം പണിയുവാനാണ്.
You start with holiness but end up as a body.
നിങ്ങൾ വിശുദ്ധിയിൽ തുടങ്ങുക എന്നാൽ ശരീരത്തിന്റെ സഭ പണിയുന്നതിൽ അവസാനം.
So just because we preach holiness, don't think that's the final message in the church.
നമ്മൾ വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതാണ് സഭയിലെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സന്ദേശം.
That is to build the church as the body of Christ.
ശരീരമായിട്ട് സഭയെ പണിയുവാൻ വേണ്ടിയുള്ള തുടക്കമാണത്.
We feel we belong to one another.
നമ്മൾ ഉറപ്പാക്കണം നമ്മൾ പരസ്പരം ഒന്നാണെന്നുള്ളത്.
We don't say we are better than others.
നമ്മൾ ആരും പറയുന്നില്ല നമ്മൾ മറ്റുള്ളവരെക്കാൾ നല്ലവരാണ്.
The moment you begin to say that, you become a Pharisee.
അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങുന്നെങ്കിൽ നമ്മൾ പരീശരായി തുടങ്ങും.
Say, Lord, we're sinners.
കർത്താവേ, ഞങ്ങൾ പാപികളാണ്.
But you've done a good work in us.
നാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി.
We want to humble ourselves.
ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തും.
We want to be one with others who have a sense of need in their life.
അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സഹോദരന്മാരുമായിട്ട് ഒന്നാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
We don't stop anybody from joining us.
ഞങ്ങൾ ആരും ഞങ്ങളോട് ചേരുന്നതിനെ തടയില്ല.
All who want to become one.
ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുന്ന
എല്ലാവരും. We want to walk in purity.
നിർമ്മലതയിൽ നടപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവരുമായിട്ട് കൂട്ടാൻ ഞങ്ങൾ
താല്പര്യമുണ്ട്.
ഈ സത്യങ്ങൾ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈനംദിനം ഉപയോഗിക്കാൻ.
It's easy to understand these things.
കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാണ്.
Think that we know everything.
ഞങ്ങൾ ചിന്തിക്കുന്ന ഞങ്ങൾക്കെല്ലാം അറിയാം.
Help us to walk the way of the cross.
ക്രൂശിന്റെ മാർഗ്ഗത്തിൽ നടപ്പാൻ.
We have authority over Satan in our churches.
ഞങ്ങളുടെ സഭയിൽ സാത്താനു മേൽ അധികാരം ഉണ്ടാവും ഞങ്ങളെ
അധികാരം. Deliver people who are facing problems in their homes.
പ്രശ്നങ്ങളെ വീട് ഭവനത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുക.
Because we have got authority in the church.
സഭയിൽ ഞങ്ങൾക്ക് അധികാരം ഉണ്ടല്ലോ.
In Jesus' name we ask.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.